അഭിമാനമാണ്. സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ്, അച്ഛനതിന്റെ സൃഷ്ടി എത്ര വിസ്മയവാഹമാണ്. ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു, മധ്യാഹ്നത്തിനത് ഭൂമിയെ വരട്ടുന്നു, അതിന്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും. ചൂള ജലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു. സൂര്യനാകട്ടെ അതിന്റെ മൂന്നിരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത്. അത് അഗ്നിശലങ്ങൾ ചൊരിയുന്നു, ഉജ്ജ്വലരശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു. ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ്. അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു. യഥാസമയം സ്വധർമ്മം മനസ്സിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു. കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ ഉത്സവ ദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു. പൂർണ്ണതയിലെത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണത്. അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു. ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോപുരമാണത്. നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിന്റെ സൗന്ദര്യമാകുന്നു. കർത്താവിന്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാരം നിരയും. പരിശുദ്ധന്റെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു. അവ ഒരിക്കലും കണ്ണു ചിമ്മുന്നില്ല. ശോഭയാൽ അരകുറ്റമഴവില്ലിനെ നോക്കി അതിന്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവൻ. മനോഹരമായ പാപം കൊണ്ട് ആകാശത്തെ വലയം ചെയ്യുന്നു. അത്യുന്നതന്റെ കരങ്ങളാണ് അത് കൊലച്ചിരിക്കുന്നത്. അവിടുന്ന് തന്റെ കൽപ്പനയാൽ ഹിമവാദം അയക്കുന്നു. തന്റെ വിധിയുടെ മിന്നൽപ്പുണലുകളെ ത്വരിപ്പിക്കുന്നു. അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു. തന്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു. അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു. അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു. മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു. വടക്കൻ കാറ്റ് ചുഴലിക്കാറ്റും കൊണ്ട് ശാസിക്കുന്നു. പറന്നെടുക്കുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞു വിതറുന്നു. വെട്ടിക്കിളിപ്പുറം പോലെ അത് ഇറങ്ങി വരുന്നു. അതിന്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ്. അത് വീഴുന്നത് കൊണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു. അവിടുന്ന് ഭൂമിയിൽ ഉപ്പുപോലെ തുഷാരം വിതറുന്നു. കുറയുമ്പോൾ അത് കൂർത്ത മുള്ളു പോലെയാകുന്നു. തണുത്ത വടക്കൻ കാറ്റ് വീശി ജ്വാലോപിതം മഞ്ഞുകട്ടയാകുന്നു. ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലമതിനെ പടച്ചിട്ട് പോലെ അണിയുകയും ചെയ്യുന്നു. പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വളരുകയും സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരയുകയും ചെയ്യുന്നു. എന്നാൽ മൂടൽ മഞ്ഞെല്ലാത്തിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു. മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു. അത്യകാലത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുന്ന് നിശ്ചയമാണ്. സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നു. നാം അത് കേട്ട് വിസ്മയിക്കുന്നു. അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്ര സത്വങ്ങളും അതിലുണ്ട്. സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു. അവിടുത്തെ വചനത്താലെല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല. എല്ലാറ്റിന്റെയും സാരമിതാണ്, അവിടുന്നാണ് സർവവും. അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ സൃഷ്ടികളെയും കാൾ അവിടുന്ന് ഉന്നതമാണ്. കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. ആരവിടുത്തെ കണ്ടിട്ടുണ്ട്? ആർക്കവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? ആർക്കവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താൻ കഴിയും? ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർദ്ധിക്കുന്നു. അവിടുത്തേതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ. എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. തന്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാം. കർത്താവ് ആദ്യം മുതൽ തന്നെ തന്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിലുണ്ടായിരുന്നു. ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർണമായ ഉപദേശം നൽകിയവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ചിലർ സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നു. വിഭവ സമൃദ്ധിയുള്ളവരും സുഖവസതികളിൽ സമാധാനപൂർവം വസിച്ചവരുമാണ് ചിലർ. ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിന്റെ മഹിമയുമായിരുന്നു. ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ. മരണമവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരുമുണ്ട്. ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തിട്ടില്ലെന്ന് തോന്നുമാർ അവർ മൺമറഞ്ഞു. അവരുടെ മക്കളും അങ്ങനെ തന്നെ. എന്നാൽ അവർ കാരണമുള്ളവരായിരുന്നു. അവരുടെ സൽപ്രവർത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല. അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിൽ നിലനിൽക്കും. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും. അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയുമില്ല. അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും. സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. ഹേനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി. അവൻ ഉന്നതത്തിലേക്ക് സംഭവിക്കപ്പെട്ടു. എല്ലാ തറമുള്ളവർക്കും അവൻ അനുതാപത്തിന്റെ മാതൃകയാണ്. നോഹ തികഞ്ഞ നീതിമാനായിരുന്നു. വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. മത്സ്യകുലം ജലപ്രളയത്താൽ നശിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവരുമായി ചെയ്യപ്പെട്ടു. അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രഹാം. മൗത്തത്തിൽ അവന് സമനായി ആരുമില്ല. അവൻ അത്യുന്നതന്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. അതിനാൽ അവന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു. ഭൂമിയിലെ മണൽ തരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവന് വാഗ്ദാനം ലഭിച്ചു. ഇസഹാക്കിനും പിതാവായ അബ്രാഹം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിന്റെ സ്ഥിരത്തിൽ അവിടുന്ന് വച്ചു. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകി. അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുസമ്മതനായി. ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ. അവിടുന്ന് അവനെ മൗത്തത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി. ശത്രുക്കൾക്ക് ഭയ കാരണമാകത്തക്കുന്നതും അവനെ ശക്തനാക്കി. അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി. അവിടുന്ന് തന്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തന്റെ മൗത്തത്തിന്റെ ഭാഗികമായ ദർശനം അവന് നൽകുകയും ചെയ്തു. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. തന്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. മുഖാഭിമുഖം കൽപ്പനകൾ ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം അവിടുന്ന് നൽകി. യാക്കോബിനെ തന്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തന്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ. ലേവി ഗോത്രജനം മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ അഹറോനെ അവിടുന്ന് ഉയർത്തി. അവിടുന്ന് അവനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. മഹിമയേറിയ നേരെങ്കിൽ അവനെ അണിയിച്ചു, മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു, അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി, കാൽ ചട്ടയും നീണ്ട അങ്കിയും എഫോദും അവന് നൽകി, അങ്കിക്ക് ചുറ്റും മാതളം നാരങ്ങി ദേവാലയത്തിൽ തന്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണമണികളും തുന്നിച്ചേർത്തു. സ്വർണ നീല ധൂമ്രവർണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവരെ അണിയിച്ചു. മുറിയും തുമ്മിയും എന്നിവയും അണിയിച്ചു. കരബിരുദോടെ പിരിച്ചെടുത്ത കടം ചെമ്മപ്പ് നൂൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണ്ണഫലകം എന്നിവ അണിയിച്ചു. അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു. അതിൽ ഒരു മുദ്രയിലെന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. വിദഗ്ധന്റെ കരചാതിരി പ്രകടമാക്കുന്ന അത് നയനാനന്ദവരും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. അവന്റെ കാലത്തിനു മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അന്യരാരും അവ അണിഞ്ഞിട്ടില്ല. അവന്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു. എല്ലാ ദിവസവും രണ്ടു പ്രാവശ്യം വീതം അവന്റെ ഹോമബലി പരിപൂർണമായി ദഹിക്കപ്പെടും. മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകം നിയോഗിച്ചു. കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവന്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായി അവരുടെ മുടിയാണത്. ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് പരിവർത്തിക്കുന്നതിനും സ്മരണാംശമായി പുന്തുരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. തന്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു. ദാസാനും അബീറാമും അവരുടെ അനുയായികളും കോറഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാകുകയും ചെയ്തു. കർത്താവ് ഇത് കണ്ട് കോപിച്ച് അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി. ജ്വലിക്കുന്ന അഗ്നിയായി അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. അവിടുന്ന് അഗ്രവന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേകാവകാശം നൽകുകയും ചെയ്തു. അതിവിശിഷ്ടമായ ആദ്യഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവൻ നൽകുകയും ചെയ്തു. കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവന്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു. എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് തന്നെയാണ് അവന്റെ ഓഹരിയും അവകാശവും. ദൈവമേ സുനക്ക് യോഗ്യമാകുന്നു. ബാധക്ഷമോ
പിതാവിനും പുത്രനും ശുദ്ധോള റൂഹായിരിക്കും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ ഒരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തോസ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച നടത്തി വരുന്ന ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടെ, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ ധന്യമാക്കി തീർക്കുന്ന സർവശക്തൻ ആരാധിക്കുകയും വന്ദിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദയവായിട്ട് ഈ ഫോൺ ഉപയോഗിക്കുന്നവരെ മ്യൂട്ട് ചെയ്യുക ഫോൺ, ദയവായിട്ട് പ്ലീസ്. പ്രത്യേക ശുശ്രൂഷയ്ക്ക് സജീവമായി നേതൃത്വം നൽകുന്ന അഭിയന്യ ഇടവക മത്ര പോലീത തിരുവനസനെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഭദ്രാസനത്തിന്റെ അകത്തും പുറത്തുമുള്ള എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹാദരവോടുകൂടി ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നിരന്തരം ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും വളരെ താല്പര്യത്തോടും ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വന്ന ബിജയ് ഫിലിപ്പ് അച്ഛനാണ് അച്ഛനെയും വളരെ സ്നേഹത്തോടുകൂടി ഈ ശുശ്രൂഷയിൽ സ്വാഗതം ആശംസിക്കുന്നു. സുവിശേഷ ഗീതത്തിലെ 8-ാമത്തെ വളരെ സുപരിചിതമായ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ജാനി ക്ഷോളിതന്നിൽ ക്ലേശിപ്പാൻ. നമുക്കറിയാം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ നമുക്ക് ആശ്രയവും സഹായവും ദൈവത്തിന്റെ വൻകരങ്ങളാണ്. ആ വൻകരങ്ങളിൽ നമ്മെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിക്കുമ്പോൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നാം അറിയാതെ നമ്മെ തണുപ്പിക്കുന്ന ഒരു സാന്ത്വനത്തിന്റെ ഹസ്തം നമ്മളെ അനുസ്യൂതം വഴി നയിക്കും. ആ ബലമുള്ള ഭുജങ്ങളിൽ നമ്മെ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം നമ്മെ ഇടയാക്കാം. ദൈവസന്നിധിയിലെ ഈ ഗീതം ചേർന്ന് സമർപ്പിക്കാം.
എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോ സാധു ഞാനി ക്ഷോണിതന്നിൽ ക്ലേശിപ്പാൻ. ഏതും കാര്യമില്ലെന്നെന്റെയുള്ളം ചൊല്ലുന്നു, ഏതും കാര്യമില്ലെന്നെന്റെയുള്ളം ചൊല്ലുന്നു. വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടകൊള്ളുവാൻ രക്ഷകനൻ കാലുകൾക്കു വേഗമാ. തീർമൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിടും, തീർമൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിടും. മാനസത്തിരാതി കൊണ്ടു ഹേലിപ്പാൻ, സാധു വന്ദനായി തീർന്നിടല്ലേ ദൈവമേ, സാധു വന്ദനായി തീർന്നിടല്ലേ ദൈവമേ. എന്റെ ദിവ്യ സ്നേഹിതന്മാർ ദൈവദൂത സംഗമാത്രേ ഇപ്പോൾ അവർ ദൈവമുമ്പിൽ സേവയാ. എന്നെ കാവൽ ചെയ്തു ദൈവം വന്നിടും, എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും. ദുഃഖിതനായോടിപ്പോ ഞാൻ മരുഭൂവിൽ കിടന്നാലും എന്നെ ഓർത്തു ദൈവദൂതർ വന്നിടും. ഏറ്റം സ്നേഹചൂടോടൊപ്പവുമായി വന്നിടും, ഏറ്റം സ്നേഹചൂടോടൊപ്പവുമായി വന്നിടും. നാളയെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല, ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു, തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. കാക്കകളെ വിചാരിപ്പിൻ വിതയില്ല കൊയ്ത്തുമില്ല, ദൈവമാപ്പയ്ക്കായി വേണ്ട വേകുന്നു. ലില്ലി പുഷ്പങ്ങൾക്കും അവൻ ശോഭ നൽകുന്നു, ലില്ലി പുഷ്പങ്ങൾക്കും അവൻ ശോഭ നൽകുന്നു. പത്മദ്വീപിൽ ലേഖനായ വസിച്ചാലും ഭയമില്ല, സ്വർഗം തോറെ പ്രിയൻ വന്നിടും. മഹാദർശനത്താൽ വിവശേന തീരും ഞാൻ, മഹാദർശനത്താൽ വിവശേന തീരും ഞാൻ. ആ മഹേശ കരുണ
വേണ്ടതെല്ലാം ദയ തോന്നി നൽകുമ്പോൾ എന്റെ ദേവൃത്താകലങ്ങുന്നാഥൻ ദീനാ എന്റെ ദേവൃത്താകലങ്ങുന്നാഥൻ ദീനാ എന്റെ ദൈവം മഹത്വത്തിൽ ഭാഗ്യവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാ ഏതും
പിതാവിനും പുത്രനും പരിശുദ്ധിക്കും സ്തുതി. സ്തുതികളാലകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന മഹാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കാര്യം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ഭാവികളായ നിന്റെ അടിയാരോട് കരുണയെ നമുക്കാരാജാവ് നിനക്ക് സ്തുതി പാറിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
നിന്റെ
രാജ്യം വരേണമേ, ദിവസം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് വരേണ്ടമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ചോദിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടങ്ങൾ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. കൊണ്ടെന്നാൽ രാജ്യ ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ബാറക്കുമോർ. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, നിന്റെ വലതുഭാഗത്തെ കുഞ്ഞാടുകളോടുകൂടെ ഞങ്ങളെ എണ്ണേണമേ. നിന്റെ ഭയങ്കരമായ രണ്ടാമത്തെ എഴുന്നള്ളത്തെങ്കിൽ, ശപിക്കപ്പെട്ടവരെ നിങ്ങളെ അറിയാത്തത് കൊണ്ട് എന്നെ വിട്ടുപോകുവേൻ എന്നുള്ള ശബ്ദം നിന്നിൽ നിന്ന് ഞങ്ങൾ കേൾക്കുമാറാകരുതേ. ദൈവപുത്ര സഹതന്മാർ തങ്ങളുടെ ഞെരുക്കങ്ങളെയും പുണ്യവന്മാർ തങ്ങളുടെ സുഹൃത്തുക്കളെയും വഹിച്ചു കൊണ്ടുവരികയും നീ ഓരോരുവനും അവനവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കാനായിട്ട് നിന്റെയും നിന്റെ പിതാവിന്റെയും മഹത്വത്തോടുകൂടി എഴുന്നള്ളുകയും ചെയ്യുന്ന സമയത്ത് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ വന്ന നിത്യരാജ്യത്തെയും പുതുജീവനെയും അവകാശിക്കൊള്ളുവിനെന്ന് പറയുന്നതായി കരുണയും ദയവും സന്തോഷവും നിറഞ്ഞ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവിന്റെ വചനവും ഏകജാതനുമായ മെസ്സിയ തമ്പുരാനെ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഇതു മുതൽ എന്നേക്കും എന്റെ സമാധാനം നിങ്ങൾക്ക് വച്ചേക്കുന്നു എന്നും പറഞ്ഞ് നിന്റെ ശിഷ്യന്മാർക്ക് നീ സമാധാനം കൊടുത്തതുപോലെ സന്തോഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന നിന്റെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. തന്നെ സ്തുതിക്കുന്നവരുടെ സ്തുതിപ്പുകളോടുകൂടെ ആകാശത്തെ പുലർന്ന യാത്ര ചെയ്യുന്ന ഈ ദിവസത്തിന്റെ ദൂത കർത്താവിന്റെ ഞങ്ങളുടെ കുറ്റങ്ങൾ മോചിക്കുവാനായിട്ട് അവന്റെ സന്നിധിയിൽ ഞങ്ങളെ ഓർക്കണമേ. ഞങ്ങളുടെ കർത്താവെ രോഗികളെ സുഖമാക്കണമേ, വലഞ്ഞിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, യാത്രയിലായിരിക്കുന്നവരെ സംരക്ഷിക്കണമേ, യാതൊരു ഞെരുക്കത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സഹായിച്ചു രക്ഷിക്കണമേ. ഞങ്ങളെല്ലായ്പ്പോഴും നിന്റെ സ്തുതികളെ ഉച്ചരിച്ചുകൊണ്ട് നിന്റെ പരിശുദ്ധ തിരുനാമത്തെ പോഴ്ത്തുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവം വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും അവന് സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. ആമീൻ.
പ്രിയക ദൈവത്തിന്റെ ധന്യനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാന്യരായ വൈദികരെ, ആകൽ വിശ്വാസികളെ, ലോകം വളരെയേറെ ഞെട്ടലോടെ നേപ്പാൾ യോർക്ക് സംഭവം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ദിവസങ്ങളാണ്. രാവിലെ ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടു. മനുഷ്യന്റെ ഈ സാധാരണ മനസ്സിന്റെ ഒരു പ്രത്യേക ഒരു പ്രോസഷനാ ഈ മലയാളിയുടെ മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ അവർ ചെയ്യുന്നത്. ആദ്യത്തെ വാർത്ത എന്താണെന്നറിയാം? തൃശൂർ പൂരം. അതാണ് ഏറ്റവും ഇന്നത്തെ ഏറ്റവും വലിയ വാർത്തയായിട്ട് ഏഷ്യാനെറ്റിൽ തൃശൂർ പൂരത്തിന്റെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോ പിന്നെ വന്ന കേരള ഗവൺമെന്റിലെ മന്ത്രിമാരുടെ കോഴയുടെ വിഷയങ്ങളും അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ ഈ 10,000 മനുഷ്യർ ദുഃഖം അനുഭവിക്കുന്ന വിഷയങ്ങളിൽ മനുഷ്യന്റെ ഹൃദയത്തെ ആകർഷിക്കാനും അവരെ അവരെ മൊബിലൈസ് ചെയ്യിച്ച് അതിലെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള അവരെ ബാക്കിയുള്ള മനുഷ്യരെ അതിനുവേണ്ടി അവരെ സജ്ജമാക്കാനായിട്ടുള്ള ഒരു താല്പര്യം മീഡിയയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല സത്യത്തിൽ. അത് ഒരുപക്ഷെ മനുഷ്യനെ സാധാരണഗതിയിൽ മറ്റുള്ളവരുടെ ദുഃഖവും വേദനയും കണ്ണുനീരും ഒന്നും അതൊരു വിഷയമാണോ എന്നുള്ളത് കൊണ്ടായിരിക്കാം മീഡിയ അവരുടെ ശ്രദ്ധ അങ്ങനെ പോകുന്നത്. ഇന്ന് രാവിലെ ഞാൻ വാർത്ത നോക്കിയപ്പോൾ, ഏഷ്യാനെറ്റ് വാർത്ത നോക്കിയപ്പോൾ ആദ്യത്തെ വാർത്ത അതാ, തൃശൂർ പൂരം. കാര്യം അവർക്ക് മനുഷ്യൻ ആഘോഷങ്ങളാണ് അവനെപ്പോഴും ഇഷ്ടം. ആഘോഷങ്ങളാണ്, ആഘോഷങ്ങളെ പറ്റിയുള്ള ചിന്തകളാണ് അവനെ മതിക്കുന്നത്. അവന്റെ ആകർഷണം അതാണ്, ആഘോഷങ്ങളെ സംബന്ധിച്ച. അതുകൊണ്ട് ഈ കൾച്ചറിനെ പറയുന്ന ഒരു പേരും ഉണ്ട്. എന്താ പറയാമോ, സെലിബ്രേറ്റി കൾച്ചർ. സെലിബ്രിറ്റീസിനാണല്ലോ പ്രാധാന്യം. ഇപ്പം സെലിബ്രേഷനും സെലിബ്രിറ്റീസും ഒക്കെയാണ് ഇന്ന് നമ്മുടെ പ്രധാന മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സൈ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇതേപോലെ മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തുന്ന അല്ലെങ്കിൽ ആരുടെയൊക്കെ വീഴ്ചകളുണ്ട് അതൊക്കെ പറയുന്ന മനുഷ്യന്റെ മനസ്സ്. അതാണ് ഇന്ന് രണ്ടാമത്തെ വാർത്ത ഞാൻ കേട്ടത്. ഈ മാർക്കോഷയ്ക്ക് ബാബുവിനെ പ്രതിയാക്കുന്നു, അല്ലെങ്കിൽ മുഖ്യ മാണിയെ പ്രതിയാക്കുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെയാണ്. എന്നാൽ ഒരു ഡിസ്കഷനും നടക്കുന്നില്ല നേപ്പാളിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ സന്നദ്ധ സംഘടനകളെ ഉപയോഗിക്കുന്ന വിഷയങ്ങളോ വ്യക്തികളെ ഉപയോഗിക്കുന്ന വിഷയങ്ങളോ സമൂഹങ്ങളെയോ സാമുദായിക സംഘടനകളെയോ അവരെ മൊബിലൈസ് ചെയ്യിക്കുന്ന വിഷയങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നും തന്നെ ഇന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. ഒരു നിർധന രാജ്യമാണത്, ടെക്നോളജിക്കലി വളരെ പൂറായിട്ടുള്ള രാജ്യമാണത്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇനിഷ്യേറ്റീവ് എടുക്കാൻ തക്കവണ് അവർക്ക് സാധിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനി പോലും ഇല്ല നേപ്പാളിൽ. ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനി പോലും ഇല്ലാത്തൊരു രാജ്യമാണ് നേപ്പാളിൽ. സൈക്കിളേ ഉള്ളൂ, സൈക്കിൾ ഉണ്ടാക്കുന്ന കമ്പനിയേ ഉള്ളൂ അവിടെ. പിന്നെ അവിടെ കാറുണ്ട്, അതൊക്കെ ചൈനയിൽ നിന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്ന, ജപ്പാനിൽ നിന്നൊക്കെ ഇറക്കുമതി, ചൈനയാണ് കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. അത്രയും ഒരു ദരിദ്ര രാജ്യമാണ്, അവര് മുഴുവൻ തകർന്നു. അങ്ങനെ ഒരു വാർത്തയിലാണ് ലോകം ഞെട്ടിയിരിക്കുന്ന ഒരു വാർത്തയിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒന്നിച്ചു കൂടുന്നതും. നേപ്പാളിൽ ദുരിതം അനുഭവിക്കുന്ന വ്യക്തികളെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. അവരുടെ മരണപ്പെട്ട മനുഷ്യരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിസ്സഹായരായി നിരാലംബരായി കഴിയുന്ന മനുഷ്യരെ ദൈവസന്നിധിയിൽ ഓർക്കാം. ദൈവത്തിന്റെ കാരുണ്യം അവിടെയൊക്കെ ലഭിക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം അത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുകയും അതിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണം നമ്മുടെ ശ്രദ്ധ ഉണ്ടാവുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട വിജേഷ് ഫിലിപ്പച്ചനാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നാഗ്പൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പലാണ്. അച്ഛന് ദീർഘനാളായിട്ട് അമേരിക്കയുമായിട്ട് ബന്ധമുണ്ട്. നമ്മുടെ എല്ലാ ഇടവുകളിലും അച്ഛനെ സന്ദർശിച്ചിട്ടുണ്ട്. നിങ്ങൾ അച്ഛൻ്റെ ക്ലാസ്സുകളും പ്രസംഗങ്ങളും ധ്യാനങ്ങളും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ എപ്പോഴും വളരെ താല്പര്യത്തോടും ശ്രദ്ധയോടും വീക്ഷിക്കുന്ന വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട വിജേഷ് ഫിലിപ്പച്ചൻ. അച്ഛനും കൊച്ചമ്മയും അമ്മയും ഒക്കെ ഇന്ന് അമേരിക്കയിൽ വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട വിജേഷ് ഫിലിപ്പച്ചൻ ധ്യാനം നയിക്കുന്നതുമായി.
സുവിശേഷ ഗീതങ്ങളിലെ 383-ാമത്തെ ഗീതം, ബലഹീനതയിൽ ബലമേകി ബലവാനായ നടത്തും. എന്റെ കൃപ നിനക്ക് മതി, കർത്താവിന്റെ തിരുവചനം അനശ്വരമായ വചനമായത് എന്നെ നടത്തുന്നു. സുഖങ്ങളിലും ഭാരങ്ങളിലും കർത്താവിന്റെ കരുതലിന്റെ പ്രാധാന്യം നമ്മെ വിളിച്ചോതി വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ഒരു ഗീതം ദൈവസന്നിധിയിൽ നമുക്ക്
സമർപ്പിക്കാം.
സുവിശേഷ ഗീതങ്ങളിലെ 383.
ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമേകി അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമേകി അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ദുഃഖങ്ങളിൽ ഭാരങ്ങളിൽ കർത്താവ് കരുതിയിടും. ദുഃഖങ്ങളിൽ ഭാരങ്ങളിൽ കർത്താവ് കരുതിയിടും. ബലഹീനതയിൽ തികഞ്ഞു വന്നിടും തിരുശക്തിനാഥൻ പകർന്നിടും. ബലഹീനതയിൽ തികഞ്ഞു വന്നിടും തിരുശക്തിനാഥൻ പകർന്നിടും. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. യഹോവയെ കാത്തിരിപ്പോ ശക്തിയെ പുതുക്കിടും. യഹോവയെ കാത്തിരിപ്പോ ശക്തിയെ പുതുക്കിടും. പഴുകനെ പോലെ ചിറകടിച്ചുയരും ഓടിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും ഓടിടും. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. വാഴ്ത്തിടുവൻ സദാകാലം എന്നേജു നായകനേ വാഴ്ത്തിടുമൻ ജീവകാലം എന്നേക്കു നായകനേ നദി കൂരമേറും ജീവിതമാരുവിൽ പുലർത്തുന്നാഥൻ ജയകരവാൻ പ്രതികൂലമേറും ജീവിതമാരുവിൽ പുലർത്തുന്നാഥൻ ജയകരവാൻ കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു.
തിരുവചന ധ്യാനത്തിനായി വന്നിയ ബിജേഷ് ഫിലിപ്പച്ചനെ വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു.
ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിവന്യ യോസേബിയസ് തിരുമേനി കർത്താവിൽ സഹോദരങ്ങളെ, സൗത്ത്വസ്റ്റ് സദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതായ ഈ അനുഗ്രഹീതമായ ബുധനാഴ്ച പ്രാർത്ഥനാ സംഗമത്തിൽ ഒരിക്കൽ കൂടെ സംബന്ധിക്കുവാൻ ലഭിക്കുന്ന അവസരവാർത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താനുഭവിച്ച സാൻ ഫ്രാൻസിസ്കോയിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ ശേഷം ഹ്യൂസ്റ്റണിൽ വന്ന ടാമ്പായിൽ വന്ന നാട്ടിലേക്ക് 12 ആഴ്ചകൾക്ക് ശേഷം പോകുവാനുള്ള ഒരുക്കത്തിലാണ്. അതിനിടയ്ക്ക് വീണ്ടും ഇങ്ങനെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാൻ ലഭിക്കുന്ന അവസരം പ്രത്യേകം സന്തോഷത്തോടെ ഓർക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയില് ഹ്യൂസ്റ്റണിൽ ഭദ്രാസന കേന്ദ്രത്തിൽ വെച്ച് തന്നെ ഇതിൽ സംബന്ധിക്കുവാനായിട്ടിടയായി. അനേക വർഷങ്ങളായി മുടക്കം കൂടാതെ വളരെ അനുഗ്രഹകരമായി അനേകർക്ക് ദൈവികമായ സ്വാന്തനവും സന്ദേശവും നൽകിക്കൊണ്ട് ഈ പ്രാർത്ഥന നടന്നു വരുന്നു എന്ന് കാണുന്നതിൽ പ്രത്യേകം സന്തോഷമുണ്ട്. അഭിനന്ദ്യ ജോസഫ് തിരുമേനിയെയും ഇതിലെ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ മറ്റെല്ലാവരെയും പ്രത്യേകമായിട്ട് ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇന്നൊരൽപസമയം ധ്യാനത്തിനായിട്ട് ആഗ്രഹിക്കുന്നതായ വേദവാക്യം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:5 വാക്യമാണ്. ഗുരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. വളരെ പരിചയമുള്ളതായ വേദഭാഗമാണ്. ഞാനിപ്പോൾ ഫ്ലോറിഡയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഈ പ്രദേശം ഫലങ്ങളുടെ ഒരു നാടായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് ഓറഞ്ചിന്റെ. ഞാൻ വരുന്നത് ഓറഞ്ചിന്റെ നാട്ടിൽ നിന്നാണെന്നുള്ളത് പലർക്കും അറിയാം. നാഗ്പൂര് ഓറഞ്ചിന് പ്രസിദ്ധമാണല്ലോ. യേശുദമ്പുരാൻ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഓറഞ്ചിനോട് ബന്ധപ്പെട്ട ഉപമ എടുക്കുവാൻ ഇടയാകുമായിരുന്നു. അന്ന് പലസ്തീനിൽ എല്ലാവർക്കും സുപരിചിതമായിരുന്ന മുന്തിരിയോടും മുന്തിരി കൃഷിയോടും ബന്ധപ്പെടുത്തി യേശുദമ്പുരാൻ വളരെ ഹൃദ്യമായിരിക്കുന്ന ഉപമയായി പറയുന്ന ഒരു വലിയ സന്ദേശമാണല്ലോ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:1 വാക്യങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത്. മുന്തിരിയുടെ തായ്തണ്ടിൽ അതിന്റെ കൊമ്പുകൾ വസിച്ച് ആ കൊമ്പുകളുടെ അഗ്രത്തിൽ ഫലം രൂപപ്പെടുന്നത് പോലെ യേശുവിൽ വസിച്ചുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുന്നതിനെ സംബന്ധിച്ച് ക്രിസ്തു നമ്മെ ഇവിടെ പഠിപ്പിക്കുകയാണ്. ഈ ഫലം കായ്ക്കൽ സൽപ്രവർത്തികളെ സംബന്ധിച്ചുള്ള സൂചനയാണ്. യേശുവിന്റെ കൽപ്പനകളുടെ ആചരണത്തെ സംബന്ധിച്ചുള്ള പഠിപ്പിക്കലാണിത്. ക്രിസ്തീയ ജീവിതം കേവലം വൈകാരികമായ ഒരനുഭൂതി മാത്രമല്ല, അത് മെസ്സിയായുടെ പഠിപ്പിക്കലിന്റെ പാലനവും പൂർത്തീകരണവുമാണ് എന്ന് ഈ വേദഭാഗം നമ്മെ അറിയിക്കുന്നു. അസ്വസ്ഥതകളിടത്ത് സമാധാനമുണ്ടാക്കുന്ന പ്രവൃത്തിയാണിത്. കരുണയുടെയും സ്നേഹത്തിന്റെയും പ്രവർത്തനങ്ങളാണ് ആശയറ്റെടുത്ത് പ്രത്യാശ പകരുന്ന പ്രവൃത്തിയെക്കുറിച്ചുള്ള സൂചനയാണ്. സഭയെ കെട്ടുപണിയുന്ന, രൂപപ്പെടുത്തുന്ന, വളർത്തുന്ന പ്രവർത്തനങ്ങൾ ക്രിസ്തുവിൽ ഫലം പുറപ്പെടുവിക്കുന്നതിന്റെ ഭാഗമാണ്. സ്വാർത്ഥരഹിതമായ, സ്വാർത്ഥ ലാഭമോഹമില്ലാത്തതായ പ്രവർത്തനങ്ങൾ ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് നടത്തുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചിന്തയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. യേശുതമ്പുരാൻ തന്റെ പഠിപ്പിക്കലില് പ്രവൃത്തിയെ സംബന്ധിച്ച് വളരെ ഊന്നൽ നൽകി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഗിരിപ്രഭാഷണമെല്ലാം നടത്തിയിട്ട് അതിന്റെ അവസാനത്തിൽ ഒരു ഉപസംഹാരം പോലെ പറയുന്നത് തന്റെ ഈ വാക്കുകൾ കേട്ട് അനുസരിക്കുന്നവർ പാറമേൽ അടിസ്ഥാനം വിട്ട് വീട് പണിത മനുഷ്യനോട് തുല്യനാണെന്നാണല്ലോ. കേൾക്കുന്നത് മാത്രമല്ല കേട്ട് പ്രവർത്തിക്കുന്നതാണ് ജീവിതത്തിന് സുസ്ഥിരമായ ഒരടിസ്ഥാനം നൽകുന്നത് എന്ന് ക്രിസ്തുവിനെ ഓർപ്പിക്കുന്നു. മറ്റൊരിക്കൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മയും സഹോദരങ്ങളും പുറത്ത് കാണുവാൻ വന്നിരിക്കുന്നു എന്ന അറിയിപ്പ് ലഭിച്ചപ്പോൾ പെട്ടെന്ന് ആരാണ് അമ്മ സഹോദരങ്ങളെന്ന് ചോദിച്ചുകൊണ്ട് എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ എന്റെ അമ്മയും സഹോദരങ്ങളും എന്ന് പറയുന്നു. ഈ അധ്യായത്തിൽ തന്നെ 10-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. കൽപ്പനകൾ പ്രമാണിക്കുക, പാലിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളത് അനേകയിടങ്ങളിലായി വളരെയധികം ഊന്നൽ നൽകി ക്രിസ്തു പഠിപ്പിക്കുന്നതാണ്. ഇതാണ് ഫലം കായ്ക്കുന്ന അനുഭവം. ജീവിതത്തിന്റെ അന്ത്യത്തിൽ പുറകോട്ട് നോക്കുമ്പോൾ ജീവിതത്തിന് സാക്ഷാത്കാരം നൽകുന്നതും അതുതന്നെയാണ്. ജീവിതം തീരുമ്പോൾ ജീവിതം വിലയിരുത്തപ്പെടുന്നതും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് യേശു പഠിപ്പിക്കുകയുണ്ടായി. വ്യക്തിയായും കുടുംബമായും ഇടവകയായും ക്രിസ്തുവിലുള്ള നമ്മുടെ വിളി ഫലം കായ്ക്കുവാനാണ്. ഫലം കായ്ക്കുവാനായി നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നുവെന്ന് യേശു ഈ അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കുടുംബമായി തീരുന്നത് കേവലം കുഞ്ഞുങ്ങൾ രൂപപ്പെടാനും പരസ്പരം സഹായിച്ച് ജീവിക്കാനും ജീവിത സൗകര്യങ്ങൾ അങ്ങനെ ഒരുമിച്ച് നിന്ന് വർദ്ധിപ്പിക്കാനും മാത്രമല്ല, പരസ്പരം ദൈവീകരണത്തിന് പ്രോത്സാഹിപ്പിക്കുവാനും കൂടുതൽ ഫലം ഈ വിധത്തിൽ പുറപ്പെടുവിക്കുവാനുമാണ്. അതുകൊണ്ടാണ് നമ്മുടെ വിവാഹ കൂതാശിയിൽ മോതിരവാഴുവിന്റെ ശുശ്രൂഷയിലെ എത്രോയിൽ നാം ഇങ്ങനെ പ്രാർത്ഥിച്ചു കേൾക്കുന്നത്, ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുര പരിമളം വീശുവാനിടയാക്കണമേ. സുഹൃത നടപടികളാകുന്ന മധുര പരിമളം, വളരെയധികം പെർഫ്യൂംസ് ഒക്കെയും നമ്മളിവിടെ ഉപയോഗിക്കാറുണ്ട്. ഒരു സുഹൃത പെർഫ്യൂം കൂടെ ഉപയോഗിക്കുവാൻ കഴിയുന്നുണ്ടോ? നമ്മളോട് ബന്ധപ്പെടുന്നവർക്ക് അങ്ങനെ ഒന്ന് അനുഭവിക്കുവാൻ സംഗതിയാകുന്നുണ്ടോ? ഒരു ആത്മശോധന നടത്തേണ്ടതാണ്. വീണ്ടും മോതിരം വാഴ്ത്തി നൽകിയതിനു ശേഷം ചൊല്ലുന്നതായ പ്രാർത്ഥനയിൽ സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാധാരണ ഉള്ള സമ്പാദ്യം വർദ്ധിക്കുന്നതിലും വർദ്ധിപ്പിക്കുന്നതിലും പ്രത്യേകം പ്രേരണയും പ്രോത്സാഹനവും ഒന്നും ഇല്ലാതെ തന്നെ പരസ്പരം ഉത്തേജിപ്പിച്ചുകൊണ്ട് എല്ലാവരും ശ്രമിക്കും. എന്നാൽ ഇവിടെ ഉള്ള ആഹ്വാനം സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ്. കുറെ നാളത്തെ നമ്മുടെ അധ്വാനം കൊണ്ടൊക്കെയും നമുക്ക് ലോകപ്രകാരം സമ്പാദ്യമൊക്കെയും വർദ്ധിച്ചു കിട്ടിയിട്ടുണ്ടായിരിക്കും. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ദൈവകൃപയിൽ ആശ്രയിച്ച് വർദ്ധിപ്പിക്കുവാൻ എത്രയധികം കഴിഞ്ഞു എന്നുള്ളത് ശാന്തമായി ചോദിക്കേണ്ടതാണ്. പരിശുദ്ധനായ പത്രോസ് ലീഹ തന്റെ രണ്ടാമത്തെ ലേഖനം ഒന്നാം അധ്യായത്തിൽ നാലാം വാക്യത്തിൽ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ പറയുന്ന കാര്യം സ്നേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ വർദ്ധിച്ചു വരണമെന്നാണ്. രണ്ട് പത്രോസ് ഒന്നാം അധ്യായം 7-8 വാക്യങ്ങൾ, ഭക്തിയോട് സഹോദരപ്രീതിയും സഹോദരപ്രീതിയോടെ സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ, വർദ്ധിപ്പിച്ചുകൊള്ളുവീൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കുകയില്ല. സ്നേഹത്തിൽ വർദ്ധിക്കുന്നുവെങ്കിൽ, സ്നേഹത്തിന്റെ പ്രവർത്തനത്തിൽ വർദ്ധിച്ചു വരുന്നുവെങ്കിൽ നിങ്ങൾ നിഷ്ഫലരായിരിക്കുകയില്ല. അപ്പൊ ഫലപൂർണതയ്ക്കായി ക്രിസ്തുവിൽ വസിച്ച് സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, വിശുദ്ധീകരണത്തിന്റെ പ്രവർത്തനങ്ങളിലായിരിക്കണമെന്നുള്ളത് തിരുവചനത്തിന്റെ പ്രത്യേകമായ സന്ദേശം ഓർമ്മപ്പെടുത്തലുമാണ്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പരിശുദ്ധനായ വലിയമാർ ബസേലിയോസ് ആഴമായ ആത്മീയതയിലും തികഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയിലും ഉന്നതമായിരിക്കുന്ന ആത്മീയ അനുഷ്ഠാനങ്ങളിലും പഠനത്തിലും ഒക്കെയും വലിയ മുഖമുദ്ര പതിപ്പിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നല്ലോ. അദ്ദേഹം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ജീവിത സായാഹ്നത്തിൽ വളരെയധികം സമ്പത്ത് അവശേഷിക്കുകയും അത് മക്കൾക്ക് മാത്രമായി നൽകുകയും ചെയ്യുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ആ ജീവിതത്തിൽ യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രവൃത്തി അധികം ആചരിച്ചിട്ടില്ല, ആ കൽപ്പന അധികം പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. വളരെ അധികം നമ്മെ ചിന്തിപ്പിക്കേണ്ടതായ ഒരു ആഹ്വാനമാണിത്. ജീവിത സായാഹ്നത്തിലേക്ക് വരുമ്പോൾ നാം വളരെയധികം സ്വരൂപിച്ച് കൂട്ടിയിട്ടുള്ളത് നമ്മേക്കാളധികം സമ്പത്തും സൗകര്യവുമുള്ള കുഞ്ഞുങ്ങൾക്ക്, മക്കൾക്ക് മാത്രമായി അധികമായി നൽകപ്പെടുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ സ്നേഹത്തിന്റെ കൽപ്പന കാര്യമായി നാം എടുത്തിട്ടില്ല, പാലിച്ചിട്ടില്ല എന്നുള്ളതിന്റെ അടയാളമാണ് അതെന്ന് ഈ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമ്പത്തും ആരോഗ്യവും സ്വാധീനവും പഠനവും സ്ഥാനവും ഒക്കെ സുഹൃതത്തിനുള്ള മുഖാന്തരങ്ങളും അവസരങ്ങളുമാണ്. ആ വിധത്തിൽ അവയെ പ്രയോജനപ്പെടുത്താതെ വരുമ്പോൾ പലപ്പോഴും സുഖലോലഭത വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള അവസരമായും മുഖാന്തരമായും അവ തീരുന്നു. ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യന്റെ പ്രത്യേകതയാണ് ഈ വിധത്തിൽ സൽപ്രവർത്തികൾ കഴിക്കുവാനുള്ള സാധ്യത. സുഹൃതങ്ങൾക്കുള്ളതായ അനന്തമായ സാധ്യത. വലിയമാർ ബസേലിയോസിന്റെ സഹോദരനായിരുന്ന മിസായിലെ ഗ്രിഗോറിയോസ് എന്ന് പറഞ്ഞ പരിശുദ്ധ പിതാവ് ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ചുള്ളതായ കാര്യമായ പഠിപ്പിക്കൽ നടത്തുമ്പോൾ പറയും, മൃഗത്തിൽ നിന്ന് മനുഷ്യൻ വ്യത്യസ്തനായിരിക്കുന്ന ഒരു കാര്യം, മൃഗങ്ങൾ അവയുടെ കൈകൾ പോലും ശരീരത്തെ താങ്ങി നിർത്തുവാനുള്ള തൂണുകളായിട്ട് ഉപയോഗിക്കുമ്പോൾ മനുഷ്യന് സ്വതന്ത്രമായി കൈകൾ നൽകപ്പെട്ടിരിക്കുന്നു. അത് നന്മയുടെ പ്രവർത്തനത്തിനുള്ള മനുഷ്യനിലെ സ്വാതന്ത്ര്യത്തിന്റെ അടയാളമാണ്. ഈ കൈകൾ, ഈ സാധ്യത എത്രമാത്രം പ്രകാശിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ക്രിസ്തുവിൽ നാം വസിക്കുന്നതും ബന്ധപ്പെടുന്നതും ഈ സാധ്യതയെ കൂടുതൽ വളർത്തുവാൻ വേണ്ടിയാണ്. മൃഗങ്ങൾ അവയുടെ ലോവർ ഇൻസ്റ്റിങ്ക്സ് എപ്പോഴും ഫോളോ ചെയ്യുന്നു. ജഡികമായിരിക്കുന്ന സുഖാസ്വാദനത്തിന്റെ പിന്നാലെയാണ് അവ എപ്പോഴും. എന്നാൽ മനുഷ്യന് അതിനപ്പുറത്തേക്ക് വളരാനുള്ള വലിയ സാധ്യതയാണ്. ജീവിതത്തിന് അർത്ഥം തേടുവാനായിട്ട് മൃഗങ്ങൾക്ക് ഒരു സാധ്യത കാണുന്നില്ല. എന്നാൽ ഭക്ഷണത്തിനും മറ്റ് സുഖാസ്വാദനങ്ങൾക്കുമൊക്കെ അപ്പുറത്തേക്ക് ജീവിതത്തിന്റെ അർത്ഥം തേടുവാനും അന്വേഷിക്കാനും സാക്ഷാത്കരിക്കുവാനും ഒരു വലിയ കഴിവ് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കുണ്ട്. ഇറ്റ് ഈസ് എ പെർസ്യൂട്ട് ഓഫ് മീനിങ് ദാറ്റ് ഡിസ്റ്റിംഗ്വിഷസ് ഹ്യൂമൻ ബീയിങ് ഫ്രം ദ ലൈഫ് ഓഫ് ആനിമൽസ്. അത് പൂർത്തീകരിക്കുവാനാണ് മെഷിയ നമ്മെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ എന്നിൽ വസിപ്പീൻ, നിങ്ങൾ വളരെ ഫലം കായ്ക്കും. ഇങ്ങനെ ഫലം കായ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അനുഭവത്തെ കുറിച്ചും ഇവിടെ നമുക്ക് സൂചനകൾ ലഭിക്കുന്നുണ്ട്. 15:8 വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. ഫലം കായ്ക്കുമ്പോൾ അദൃശ്യനായ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നു. അനേകർക്ക് ദൈവത്തിലുള്ള താല്പര്യവും അടുപ്പവും സ്നേഹവും വർദ്ധിക്കുവാനായിട്ടിടയാണ്. അതാണല്ലോ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിലെ ആദ്യത്തെ അപേക്ഷയുടെ അർത്ഥവും. നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. വീണ്ടും 11 ഫലം കായ്ക്കുന്നതിനോട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് ഇങ്ങനെ കർത്താവ് പറഞ്ഞിരിക്കുന്നു, എന്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അമേരിക്കൻ ഡ്രീം, അത് എപ്പോഴും സുഖാസ്വാദനത്തിന് വളരെയധികം നമ്മെ പ്രേരിപ്പിക്കുന്നതാണ്. പെർസ്യൂട്ട് ഓഫ് പ്ലഷേഴ്സ്, അതുവഴി കൂടുതൽ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകും എന്നുള്ള വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. കുറെ കഴിയുമ്പോൾ പലതും ബോറിംഗ് ആവുകയും നിരാശയിലാവുകയും ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ സംതൃപ്തിയുടെ സന്തോഷത്തിന്റെ ഒരു രഹസ്യം യേശുതമ്പുരാൻ വളരെ മനോഹരമായി നമ്മുടെ മുമ്പാകെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഞാനിത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനായിട്ടാണ്. സ്വർഗീയ സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയെത്താനുള്ള ഒരു വലിയ വാതിലും വഴിയുമാണ് ഇവിടെ നമുക്ക് തുറന്നു തരുന്നത്. വളരെയധികം ദുഃഖവും വേദനകളും അനീതിയും നിറഞ്ഞ, അക്രമങ്ങൾ നിറയുന്ന, വിഭാഗീയത വർദ്ധിക്കുന്ന, ദുരന്തങ്ങൾ കൂടുന്ന ഒരു ലോകത്തിൽ ക്രിസ്തുവിൽ വസിച്ച് സമാധാനത്തിന്റെയും കരുണയുടെയും സ്നേഹത്തിന്റെയും ഫലങ്ങൾ കായ്ക്കുവാൻ, സുഹൃതങ്ങൾ പ്രകാശിപ്പിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുവാൻ ഒരുക്കമാണ്. അതിനായി ഒന്നാമത് യേശുവിൽ വസിക്കണം. ക്രിസ്തുവിൽ ബന്ധപ്പെട്ട മാത്രമേ അത് കഴിയൂ എന്നിവിടെ ഓർമ്മിപ്പിക്കുന്നു. ശാഖകൾ, കൊമ്പുകൾ തായിത്തണ്ടിൽ നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ തായിത്തണ്ടിലൂടെ ഒഴുകിയെത്തുന്ന ജീവരസം കൊമ്പിലൂടെ ഫല പുറപ്പെടുവിക്കുവാനായിട്ടുള്ള കഴിവായി പരിണമിച്ചു വരുന്നില്ല. ക്രിസ്തുവിൽ നിന്ന് വളരെയധികം അകന്നു കഴിയുമ്പോൾ ഈ കഴിവ് കുറഞ്ഞു പോകുന്നുവെന്ന് കർത്താവ് നമ്മെ ഇവിടെ പഠിപ്പിക്കുന്നു. നിരന്തരമായി യേശു പ്രാർത്ഥന, ജീസസ് പ്രയർ പോലെയുള്ള പ്രാർത്ഥനകളിലൂടെയും പ്രാർത്ഥനാ ജീവിതത്തിലൂടെയും കൗദാശിക ജീവിതത്തിലൂടെയും കുർബാന അനുഭവത്തിലൂടെയുമെല്ലാം ക്രിസ്തുവിൽ വസിക്കുമ്പോൾ അതിന്റെ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഫലങ്ങളും നമ്മളോട് ബന്ധപ്പെടുന്നവർക്കെല്ലാം ലഭ്യമാകും. അതോടൊപ്പം യേശുവിന്റെ കൽപ്പനകളെ ധ്യാനിക്കുവാനും അത് ഹൃദയത്തിൽ സംഗ്രഹിക്കാനും ഇടയാകുമ്പോഴും കൂടിയാണ് ഈ ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവത്തിൽ നമുക്ക് വളരാൻ കഴിയുന്നതെന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. സുവിശേഷ ധ്യാനം നമ്മുടെ കുടുംബങ്ങളിലൊക്കെയും അനുദിനം നടക്കേണ്ടതാണ്. ഞായറാഴ്ചത്തെ ഒരു ഏവൻഗേനിയൻ വായന കൊണ്ട് മാത്രം ഗോസ്പലിന്റെ ധ്യാനം പരിമിതപ്പെട്ടു പോകുന്നു. പലപ്പോഴും കുടുംബങ്ങളിൽ വല്ലപ്പോഴും ഒന്ന് വായിച്ചാൽ തന്നെ സങ്കീർത്തനം മാത്രമാകുന്നു. യേശുവിന്റെ ജീവിതവും വചനവും ജീവിതത്തിന്റെ അടിസ്ഥാനവും മാനദണ്ഡവും പ്രചോദനവും സ്രോതസ്സും എല്ലാമായി മാറുമ്പോൾ ആ ജീവിതങ്ങൾ ഫലപൂർണതയിലേക്ക് നീങ്ങും. അതോടൊപ്പം കൂടുതൽ ഫലം കായ്ക്കുവാനായി കഷ്ടനഷ്ടങ്ങളെ ദൈവത്തോട് ചേർന്ന് പ്രയോജനപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ഒരു സൂചനയും നമുക്ക് ഈ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. അതാണ് 15-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കപ്പെടും. പലപ്പോഴും ഇന്നസെന്റ് സഫറിങ്ങിന്റെ കാരണമെന്തെന്ന് ചോദിച്ച് വ്യക്തമായൊരു ഉത്തരവും കൊടുക്കാൻ പറ്റാതെ നമ്മളൊക്കെയും വളരെയധികം പ്രയാസപ്പെടാറുണ്ട്. യുക്തിപൂർവ്വം ചിന്തിച്ചാൽ ഒരു ഉത്തരമില്ല. എന്നാൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ തക്കവണ്ണം നാം രൂപപ്പെടുന്ന അവസരമാണതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വീണ്ടും കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനായി പരിശുദ്ധാത്മാവിനെ കൂടുതലായി പ്രാപിക്കുവാനായി കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. താൻ പോയാൽ കാര്യസ്ഥൻ വരുമെന്നും പരിശുദ്ധാത്മാവ് സത്യത്തിൽ വഴി നയിക്കുമെന്നും കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ സഹായിക്കുമെന്നൊക്കെയും കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഫലത്തെ കുറിച്ചൊക്കെയും ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നാം പഠിക്കുന്നതാണല്ലോ. ഈ താൽക്കാലിക ജീവിതം തീരും മുമ്പേ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മ നിറവിൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് ദൈവം സംഗതിയാകട്ടെ. ഇനി പെന്തിക്കോസ്തി പെരുന്നാളിലേക്ക് അടുത്തു വരികയാണല്ലോ. മാമോദിസായി ലഭ്യമായ ആത്മാവിൽ കൂടുതൽ നിറയുവാൻ തക്കവണ്ണം നമുക്ക് കൂടുതലായി പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യാം. അഭിഗന്യ ജോസഫ്യസ് തിരുമേനി നേപ്പാളിലെ ദുരന്തത്തെക്കുറിച്ചും അതിനോടുള്ള പ്രതികരണത്തെക്കുറിച്ചും ഒക്കെ നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. കുറച്ച് നാളുകളായി നേപ്പാളിൽ ഹ്യൂസ്റ്റണിൽ നിന്ന ഒരു ചെറുപ്പക്കാരൻ പോയി വളരെ പാവപ്പെട്ട ആളുകളുടെ ഇടയിൽ ത്യാഗപൂർവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പലർക്കും അറിയാമായിരിക്കാം. ഉണ്ണിയങ്ങളുടെയും ജെസ്സി ആന്റിയുടെയും മോൻ ഏറിൻ ഫിലിപ്പ്, അദ്ദേഹം വളരെ സമർപ്പണ ബുദ്ധിയ ത്യാഗബുദ്ധിയ വലിയ ഒരു മിഷനില് അവിടുത്തെ ബുദ്ധിമുട്ടുകളൊക്കെയും അവഗണിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരികയാണ്. ദൈവ കൃപയിൽ അദ്ദേഹം ഈ ഒരു സന്ദർഭത്തിൽ അവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, പ്രയാസങ്ങളില്ല എന്ന് കേൾക്കുവാനിടയായി. അതുപോലെയുള്ള തൽപ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിറവേറ്റുന്നവരെ നമുക്ക് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാം, അവർക്കായി പ്രാർത്ഥിക്കാം. അതിൽ നമുക്കും പങ്കുചേരാൻ തക്കവണ്ണം അല്പസ്വല്പം എങ്കിലും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അതിന് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥനയിൽ തുടർന്ന് ഓർക്കണമെന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. സെമിനാരിയെ പ്രാർത്ഥനയിൽ ഓർക്കുകയും വിവിധ തരത്തിൽ സഹായിക്കുകയും സന്ദർശിക്കുകയും ഒക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിമന്യ യൗസേബിയസ് തിരുമേനിയോടുള്ളതായ പ്രത്യേകമായിരിക്കുന്ന നന്ദിയും കടപ്പാടുകളും അറിയിക്കുന്നു. കഴിഞ്ഞ മാർച്ചിലും അവിടം സന്ദർശിച്ച് ഞങ്ങൾക്ക് വേണ്ടതായ സപ്പോർട്ട് നൽകിയത് നന്ദിയോടെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കും. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന എല്ലാവരോടുമുള്ളതായ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോട്. ഈ പ്രാർത്ഥനയും ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങളും കൂടുതൽ കൂടുതൽ ഫലപൂർണതയിലേക്ക് വളരുവാൻ തക്കവണ്ണം ദൈവാത്മാവ് സംഗതിയാക്കട്ടെ. ബുദ്ധിതനായ യേശു തമ്പുരാൻ വേദനയിലും നിരാശയിലുമായിരുന്ന അനുയായികൾക്ക് പ്രത്യക്ഷപ്പെട്ട് സമാധാനം ആശംസിച്ച് അവരെ ദൗത്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. കർത്താവ് തന്റെ സാന്നിധ്യം കൊണ്ടും വാക്കുകൊണ്ടും സ്വർഗീയ സമാധാനം നമുക്ക് നിറച്ചു നൽകട്ടെ. നമുക്ക് ക്രിസ്തുവിൽ വസിച്ച് നമ്മുടെ ജീവിതം കൂടുതൽ ഫലപൂർണതയിലേക്ക് വളരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എന്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 15:5 ആധാരമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട അഭിജേഷ് ഫിലിപ്പസ് നടത്തിയ അനുഗ്രഹീതമായ ധ്യാനത്തിനായിട്ട് അച്ഛനോടുള്ള സന്തോഷവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ വൃക്ഷത്തെ പറ്റി ഉപമിച്ചുകൊണ്ട് സത്യത്തിൽ അമേരിക്ക പറഞ്ഞാൽ അതൊരു കോണ്ടെക്സ്റ്റലായിട്ടുള്ള ഒരു ഉപമയാണോന്ന് ചിലപ്പോൾ തോന്നിപ്പോ. നമ്മൾ ഈ വീടിന്റെ മുമ്പിലൊന്നും ഈ ഫലം കായ്ക്കുന്ന വൃക്ഷമൊന്നും നടാറില്ലല്ലോ അല്ലേ? മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വൃക്ഷം നടുമ്പോൾ എപ്പോഴും ഫലം കായ്ക്കുന്ന വൃക്ഷത്തെ പറ്റിയാണ് നമ്മുടെ ചിന്ത വരുന്നത്. പക്ഷെ ഇവിടെ ഈ മനുഷ്യർ വൃക്ഷങ്ങൾ നടുന്നത് ഫാമിലൊക്കെ ഉള്ള ഫലങ്ങളുള്ള വൃക്ഷങ്ങൾ നടുകയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ആരും കാണാതെ ബാക്ക് യാർഡിൽ കൊണ്ട് നടും, ബാക്ക് യാർഡിലേ നടുകയുള്ളൂ. ഫലമുള്ള വൃക്ഷം എന്നുള്ളത് ഫലം കായ്ക്കുന്ന വൃക്ഷം വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഈ വൃക്ഷവും മനുഷ്യന്റെ ജീവിതവുമായിട്ട് അവൻ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെ ഫലമുള്ള വൃക്ഷമായിരിക്കണം. അപ്പൊ ഈ വൃക്ഷത്തെ പറ്റി ചിലപ്പോ അമേരിക്കൻ കോണ്ടെക്സ്റ്റ് ചിലപ്പോ പറഞ്ഞാല് ഇത് ചുമ്മാ ഇങ്ങനെ വളർന്നു പോക്ക് പോലെ വളർന്നു വരുന്നു എന്നുള്ളതല്ലാതെ ഇതിന്റെ തടി പോലും പ്രയാസം ഗുണമില്ലല്ലോ. ഗുണമില്ലെന്ന് പറഞ്ഞാല് ഈ നമ്മുടെ ചോബിയുടെ വീടിന്റെ മുമ്പിൽ ഒരു മരം നിപ്പുണ്ട്, അത് എങ്ങനെ മുറിച്ചുകളയെന്ന് പേടിച്ച് ഇപ്പൊ അയാൾ നിൽക്കുക. ആർക്കും ഇവിടെ വിൽക്കാനും വില കിട്ടത്തില്ലല്ലോ, ഫലങ്ങളല്ലോ വൃക്ഷത്തിന്. ആ ഒരു 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 അത് അമേരിക്കൻ കോണ്ടെക്സ്റ്റ് ചിലപ്പോ ഈ വൃക്ഷം നമുക്ക് ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളത് ഒരു മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് അത് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ചും ഈ ഫലം പുറപ്പെടുവിക്കുന്നതിനെ പറ്റി കർത്താവിന്റെ പഠിപ്പിക്കൽ മുഴുവൻ അതാ. ഈ പഴയ നിയമത്തിൽ സത്യത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് പഴയ നിയമം ഇഷ്ടമാണല്ലോ. അതിനകത്ത് ഈ പഴയ നിയമം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഒരു ടാബു മൊറാലിറ്റി എന്ന് പറയും. ടാബു മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ വിലക്ക് സന്മാർഗം, അരുത് അരുത് എന്ന് പറയുന്നത്. ഒന്നും ചെയ്യണ്ട, നീ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അരുത് അരുത് എന്നുള്ളതാ. ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന അരുത് മൊറാലിറ്റിയിലാ നമുക്ക് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ ഈ മനുഷ്യരെ പറ്റി പറയുന്നത് എന്താണെന്നറിയാമോ? നല്ല മനുഷ്യർ എന്ന് പറയുന്ന ആരാ? ആരാ നല്ല മനുഷ്യര്? ഒന്നും ചെയ്യാത്ത മനുഷ്യര്, ആർക്ക് കല്ലില്ലാതിരിക്കുന്ന മനുഷ്യര്, അവരെ നല്ല മനുഷ്യർ നമ്മൾ പറയും. ഗുണമല്ല, ദോഷമൊന്നുമില്ല. ഒന്നും ചെയ്യാതിരിക്കുന്ന മനുഷ്യരെ പറ്റിയാ നമ്മള് നല്ല മനുഷ്യർന്ന് പറയുന്നത്. കാരണം വി ലൈക് ദാറ്റ് ടാബു മൊറാലിറ്റി, വിലക്ക് സന്മാർഗം, അരുത് എന്നുള്ള ആ ഒരു വിലക്ക് സന്മാർഗത്തിലാ. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 18:18 നോക്കിയാലേ അവിടെ ഒരു ഒരു കർത്താവിന്റെ അടുത്ത് ഒരുത്തം വന്നു. ഒരു മനുഷ്യൻ വന്നിട്ടേ യേശു ക്രിസ്തുവിനോട് പറഞ്ഞു, നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ ആരാണെന്ന് അറിയാമോ? അവൻ ഈ വിലക്ക് സന്മാർഗത്തിന്റെ ആളാണ്. അവനാർക്കും ഗുണമില്ല, ദോഷമില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു മനുഷ്യനാ, ഒരു ഗുണം ആർക്കും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യനാ, ആർക്കും ശല്യം ചെയ്തിട്ടില്ല, കൊല ചെയ്തിട്ടില്ല, ഒരു ഒരു പ്രശ്നവും ചെയ്തിട്ടില്ല. അവൻ വിലക്ക് സന്മാർഗത്തിന്റെ ആളാണ്. അപ്പൊ അവൻ വന്നത് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ അവനോട് പറഞ്ഞു, നീ കൽപ്പനയൊക്കെ പാലിക്കണം. അതൊക്കെ ഞാൻ പാലിക്കുന്നുണ്ട്, ഞാൻ ഒരു കൈ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇല്ല. അപ്പോ യേശു ക്രിസ്തു എന്താ പറഞ്ഞേ? ഒരു കുറവ് നിനക്കുണ്ട്, നീ ചെയ്യണം, ഫലം പുറപ്പെടുവിക്കണം എന്നാണ് അല്ലേ? അരുത് എന്ന് ചെയ്യാത്തത് എന്നുള്ളതല്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. ചുമ്മാ ഇരിക്കുന്നതുകൊണ്ട് നിനക്ക് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. ആർക്കൊരു ശല്യം ചെയ്യാതിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നിനക്ക് ദൈവരാജ്യത്തെ കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യേശുക്രിസ്തു പറഞ്ഞു, നീ അങ്ങനെ ചുമ്മാതിരുന്നത് കൊണ്ട് നിനക്ക്, അതാ പുതിയ നിയമത്തിന്റെ പ്രത്യേകത, യേശുക്രിസ്തുവിന്റെ ടീച്ചിങ്ങിന്റെ പ്രത്യേകത. അതുകൊണ്ട് ത്രൂ ഔട്ട് ദ ന്യൂ ടെസ്റ്റമെന്റ് യേശുക്രിസ്തു പഠിപ്പിക്കുന്ന ഇതാ, നീ ഫലം പുറപ്പെടുവിക്കുന്നതിനെ പറ്റിയാ. അപ്പൊ ഈ ചാപ്റ്റർ മുഴുവൻ അതാണല്ലോ, 15 അധ്യായത്തിന്റെ മുഴുവൻ ഈ ഫലം പുറപ്പെടുവിക്കുന്ന കാര്യത്തെ പറ്റിയാ പറയുന്നത്. അപ്പൊ അവിടെയാണ് നിത്യജീവനെ അവകാശമാക്കാനായിട്ടുള്ള സാധ്യത നമുക്കുണ്ടാകുന്നത്. ഫലം ആ ഒരു ഒരു ജീവിത ശൈലിയിലേക്ക് മാറാൻ, ഒരു വിലക്ക് സന്മാർഗത്തിൽ നിന്ന് ഒന്നും ചെയ്യാതെ ശാന്തമായി ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ആർക്കും ശല്യമില്ല എന്നുള്ള രീതിയിൽ ഇരുന്നു കൊണ്ട് ആർക്കും ദൈവരാജ്യത്തിന് ഒരു ക്രിസ്ത്യാനിയായിട്ട് വളരാൻ സാധ്യമല്ല. ആർക്കും ശല്യമില്ലാത്ത ഒരു മനുഷ്യൻ, അങ്ങനെയുള്ളവരെ നമ്മൾ നല്ല മനുഷ്യർ എന്ന് പറയും. അതുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അത് നമുക്ക്, നമ്മളിപ്പോ ഇവിടെ കാണുന്ന വൃക്ഷങ്ങളിൽ നിന്നൊക്കെ അങ്ങനെയാണ്. ആ വൃക്ഷത്തെയൊക്കെ നോക്കി കഴിഞ്ഞാൽ അങ്ങനെയാണ്. നമ്മുടെ വീടിന്റെ മുമ്പിലൊക്കെ നിൽക്കുന്ന വൃക്ഷങ്ങൾ അങ്ങനെയുള്ളതാണ്. പക്ഷേ ഫ്രൂട്ട് ട്രീസ് നമ്മള്, അതുകൊണ്ട് അച്ഛൻ, അതുകൊണ്ട് അത് നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ അച്ഛനൊരു കാര്യം നിങ്ങൾ ആദ്യമേ പറഞ്ഞുകൊണ്ടാ തുടങ്ങി. എന്താ പറയുന്നത്, ഫ്ലോറിഡയിൽ ആ ഓറഞ്ച് ഉണ്ട്, ഞാൻ താമസിക്കുന്ന നാട്ടിൽ ഓറഞ്ച് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ വൃക്ഷത്തെ കാണുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഫ്രൂട്ട് ട്രീസ് തന്നെയാണ് പ്രധാനം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അച്ഛൻ തുടങ്ങിയത്. അച്ഛനോടുള്ള സന്തോഷവും നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഗായകസംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും.
വിശേഷ ഗീതങ്ങളിലെ അനുതാപത്തിന്റെ ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് സമർപ്പിക്കാം. 233 പേജില് മറപ്രേമന്റെ അനുതാപത്തിന്റെ കീർത്തനം. കർത്താവെ, കറയില്ലാത്ത ഹൃദയം എനിക്ക് അറിയിക്കണമേ.
കർത്താവെ, കറയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ. പിഴയധികാരം ചെയ്തതിനാം മുന്നേ കാളതു വശമായി. കർത്താവേ, എൻ പ്രാർത്ഥനയാ സുന്ദരവും ശുദ്ധിയുമുള്ള ഭിന്നാത്മാവിനെ എന്നുള്ളിൽ നന്നായും പുതുപ്പെടാമേ. ആ നിന്നാത്മാവെന്നുള്ളിൽ ദിവസം പ്രതി പാർത്തിടണമേ. മൗനം ദേശിക്കാതെ സമാടതു വാഴണമേ. എൻ പാപത്തിൻ ൂപഴി ഞാൻ പ്രാപിച്ച മുൻപാദത്തമകത്തിയതിൽ നൽകില്ലാത്തവനായ ഹൃദയിൽ തോനെ ഊഹായി വീണ്ടും അതു നിന്നെ കാണി സമനത്തിൽ പാർക്കണമേ. കർത്താവേ, അപവികാരങ്ങളുമറ്റ കളവില്ലാത്തൊരു ബ്രഹ്മലമാ ചിത്തമെനിക്കേടണമേ. കർത്താവേവൻ അതിവുകളും കുടിലതന്ത്രമൊക്കെയുമേ നിത്യമകറ്റും
പ്രാർത്ഥനയ്ക്കായിട്ട് പേര് നൽകിയവിടെ വായിക്കുന്നു. റോബിൻ, പാപ്പച്ചൻ, കുഞ്ഞുമോൾ. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാർത്ഥനകളിലൊക്കെ ഓർത്തതാണ് ഒരു മാത്യു എന്ന് പറയുന്ന ഒരു ഒരു വയസ്സുള്ള കുഞ്ഞിന്റെ കാര്യം. അതിന്റെ ഹാർട്ട് ഓപ്പറേഷനൊക്കെയും കഴിഞ്ഞ 2 പ്രാവശ്യം നടന്നു നോക്കി നമ്മൾ വിജയകരമായിട്ട് പൂർത്തീകരിച്ചു. ഇപ്പോഴും ഒരു ഹാർട്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് സുഖം പ്രാപിച്ചു വരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ആ കുഞ്ഞിനെ പ്രത്യേകം ഓർക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്യാൻസർ ബാധിച്ച് ചികിത്സയെ കഴിയുന്ന ആലീസ്, മർക്കോസ്, രാജി എന്നിവ സന്നിധിയിൽ ഓർക്കാം. അതുപോലെ തന്നെ സർജറി കഴിഞ്ഞ് സുഖം പ്രാപിക്കുന്ന വർഗീസ്, ക്യാൻസറിന്റെ ശുശ്രൂഷ കഴിഞ്ഞ് സുഖം പ്രാപിക്കുന്ന അപ്രൈസ്, മറ്റാരെങ്കിലും ഒക്കെ നമ്മുടെ ഓർമ്മയിലോ പരിചയത്തിലോ രോഗികളായിട്ടോ അല്ലെങ്കിൽ മറ്റ് പ്രതിബന്ധം പോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായിട്ടോ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പറയുമ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്ന കാരണയുള്ള സ്വർഗീയ ദൈവമേ, ഈ ധന്യമായ നിമിഷം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടിയിരിപ്പാൻ താക്കണമെന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങൾ ശരീരം കൊണ്ട് വിവിധ തലങ്ങളിലായിരുന്നാലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന പോലെ ഐക്യതയിൽ കൂടി വരുവാനും അവരുടെ മധ്യത്തിൽ അവിടുന്ന് എഴുന്നള്ള തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ സുതാര്യമാക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മ വിശുദ്ധമായി തീരണമേ. അങ്ങേ ഹൃദയം കൊണ്ട് അന്തരീയ കണ്ടുകൊണ്ട് കണ്ട് ആ കാഴ്ചയുടെ നന്മയിൽ അങ്ങയോട് സംഭാഷിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ മനസ്സുകളെയും ഞങ്ങളുടെ ഭാഷകളെയും ഒക്കെ പരിശുദ്ധിയുള്ളതാക്കി തീർക്കണമേ. വിവിധ രോഗങ്ങളാൽ വലഞ്ഞിരിക്കുന്ന ആളുകളെ അങ്ങയുടെ സംഭാവ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെക്കാളൊക്കെ അപ്പുറമായി അവരവിടുന്ന് അങ്ങ് അവരെ സ്നേഹിക്കുകയും അവരുടെ ഹൃദയങ്ങളെ കാണുകയും അവരുടെ മനോവേദനകളെ തിരിച്ചറിയുകയും ചെയ്യുന്നു. അങ്ങയുടെ കരുതൽ ഇപ്പോഴും അവർക്കൊക്കെ ലഭിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തുടർന്നും അങ്ങയുടെ ബലമുള്ള ഭുജം അവർക്ക് ആശ്രയവും സംരക്ഷണവും ബലവുമായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ഉള്ളവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ശ്രദ്ധയും വാത്സല്യവും ഒക്കെ കൂടുതൽ അനുഭവിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. വേദനയുടെ രോഗത്തിന്റെ വേദനയും രോഗത്തിന്റെ അസ്വസ്ഥതകൾക്കൊക്കെ അപ്പുറം സാന്ത്വനം പകരുന്ന ദൈവിക സ്പർശനത്തിന്റെ സുഖം തിരിച്ചറിഞ്ഞ് അതിനെ വലിയ മഹത്വത്തോടെ കാണുകയും അത് മറ്റുള്ളവർക്കും ആ വിശ്വാസത്തിന്റെ പൂർണ്ണത ഗ്രഹിക്കത്തക്കവണ്ണം ദൈവിക പാത്രമാക്കി തീർക്കുവാൻ നീ അവരെയൊക്കെ ഇടയാക്കണമേ. എല്ലാവിധ ബലവും ശക്തിയും അവിടെ പ്രധാനം ചെയ്യണമേ. പ്രത്യേകിച്ച് രോഗത്തിന്റെയൊക്കെ തീവ്രതയിൽ വേദനയുടെയൊക്കെ മൂർധന്യാവസ്ഥയിൽ രൂപപ്പെടുത്തിയെടുത്ത വിശ്വാസമൊക്കെ ചോർന്നു പോകുന്ന അവസ്ഥ വരുമ്പോൾ ദൈവമേ നഷ്ടപ്പെടുത്തി കളയാതെ അങ്ങയുടെ കരം അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നേപ്പാളില് അനേകം ആളുകൾ വളരെ ഭീകരമായ പ്രകൃതിക്ഷോഭം മൂലം ദുഃഖവും നിരാശയും അണയുമ്പോൾ തമ്പുരാനെ അവിടുത്തെ ശ്രദ്ധയും കരുണയൊക്കെ കൂടെ ഉണ്ടാകണമേ. ഇതൊക്കെ ലോകത്തിന് നൽകുന്ന ഒരു തിരിച്ചറിവും അസാധ്യതയുടെ മധ്യത്തിൽ ദൈവത്തിന്റെ സാധ്യത വെളിപ്പെടുന്ന നിമിഷങ്ങളുമായി രൂപാന്തരപ്പെടുവാൻ ഇടയാക്കി തീർക്കണമേ. അവിടെ സഹായിക്കാൻ പോകുന്ന അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ ആസ്വാദനം ഒക്കെ മാറ്റി ദൈവികമായ ശുശ്രൂഷ നടപ്പാക്കത്തക്ക ഓണം എല്ലാവരുടെ ഹൃദയങ്ങളെയും കടന്നു ഒരുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാം കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് അങ്ങയുടെ കരുണയുടെ മുമ്പാകെ വയ്ക്കുന്നു. യുവാക്കന്മാരെ യുവതികളെ നിന്റെ രൂപം സമർപ്പിക്കുന്നു. ദൈവാശ്രയ ബോധവും ദൈവഭയമുള്ള ആളുകളായി രൂപാന്തരപ്പെടുവാൻ നിന്റെ മക്കളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ. പൈശാചികമായ ലോകത്തിൽ ജീവിക്കുമ്പോൾ തിന്മയുടെ പ്രേരണ അനുനിമിഷം അവരെ തെറ്റായ പഥങ്ങളിലേക്ക് നയിക്കുമ്പോൾ അങ്ങയുടെ ബലമുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരെ പിന്തിരിപ്പിച്ച് നന്മയുടെ പാതയിൽ വളരുവാൻ തക്കവണ്ണം അവരെ സഹായിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന എല്ലാ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധങ്ങളിൽ പരസ്പര സ്നേഹവും പരസ്പര ലാളനയും എളിമയും വിനയവും ക്ഷമയും ഒക്കെ സാധ്യമാക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ വചനത്തിൽ കേട്ടതുപോലെ ആത്മീക ഫലങ്ങളെ കായ്പാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ട നല്ല വൃക്ഷങ്ങളെ രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് സഹായിക്കണമേ. വാർദ്ധക്യത്തിൽ കഴിയുന്ന പ്രത്യേകിച്ച് ഇവിടെയും നാട്ടിലുള്ള എല്ലാ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വസ്ഥതയോടും ദൈവഭയത്തോടും ദൈവസ്നേഹത്തോടും അനുഭവിച്ചു ജീവിക്കാൻ തക്കവണ്ണം അവരെയൊക്കെ സഹായിക്കണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം കഴിഞ്ഞിട്ടും പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നു. ഇവിടെയൊക്കെ കുടുംബജീവിത ഭദ്രതയ്ക്ക് നിദാനമാകുന്ന വിധത്തിൽ അനുഗ്രഹിതമായ പങ്കാളികൾ ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന അനേക ദമ്പതികളുണ്ടല്ലോ, അവരെയൊക്കെ വീണ്ടും വീണ്ടും ഞങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. അവരെയൊക്കെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കുടുംബമായി നിന്നെ ആരാധിക്കത്തക്കവണ്ണം ഉത്തമരും ദൈവാശ്രയബോധമുള്ളവരുമായ സന്താന പരമ്പരകളെ നൽകി അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ആരോഗ്യക്കെയും ശ്രേഷ്ഠമായ പാതകളെ തുറന്നു കൊടുക്കണമേ. പ്രത്യേക സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പിതാക്കന്മാരെ, പരിശുദ്ധ ബാവാതിരുമേനിയെ,
എല്ലാ തിരുമേനിമാരെ ഓർക്കുന്നു, പ്രത്യേകിച്ച് ഭദ്രാസനത്തെയും തിരുമേനിയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നായകത്വം മനസ്സിലാക്കി അങ്ങയുടെ ഭാവിയിൽ മുന്നേറുവാൻ തക്കവണ്ണം ഞങ്ങളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ. സഭയുടെ എല്ലാ ആത്മീയ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ശ്രമകരമായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. അവരെയൊക്കെ അവിടുന്ന് വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് പ്രാർത്ഥന കൂട്ടായ്മ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സംബന്ധിക്കുകയും അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും പ്രാർത്ഥന അവിടുന്ന് കേൾക്കുകയും ദൈവകൃപ ധാരാളമായിട്ട് ഉണ്ടാവുന്ന ഒരു കൂട്ടായ്മയായിട്ട് അതിനെ അനുനിമിഷം രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണം. എവിടെയെങ്കിലും കുറവുകളോ പിഴവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അവിടുന്ന് ക്ഷമിച്ച് ശുദ്ധീകരണത്തിന് പൂർവ്വതയിൽ വളരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാം താഴ്മയായിട്ട് സമർപ്പിക്കുന്നു. വിവിധ പ്രതിബന്ധങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന എല്ലാവരെയും മദ്യപാനം മയക്കുമരുന്നൊക്കെ മൂലം കുടുംബങ്ങൾ പ്രതിബന്ധങ്ങളിൽ കൂടി കടന്നു പോകുന്നു. ഇവർക്കൊക്കെ തിരിച്ചറിവ് കൊടുത്ത് ദൈവം തന്നിരിക്കുന്ന ജീവിതം ശ്രേഷ്ഠമായിട്ട് നയിപ്പാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന എല്ലാ തിരിച്ചറിവുകളും പ്രധാനം ചെയ്യണമേ. സകല വാങ്ങിപ്പോയരെ സ്വർഗപുരുഷ പ്രവേശിപ്പിക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാലും സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ.
ആമേൻ. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന ആർക്കാരുടെ സംബന്ധവും ആവാസവും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വിവിധ സ്ഥലങ്ങളിലും ഭവനങ്ങളിലും ഇരുന്നുകൊണ്ട് സംബന്ധിച്ചിരിക്കുന്ന ഈ എന്റെ മക്കളെല്ലാവരോട്, ഞങ്ങൾ പ്രത്യേകമായിട്ട് പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും, അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും, കർത്താവേ, നേപ്പാളിൽ മരണപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെ ആത്മാക്കളോടും, ഇവിടെ നടക്കുന്ന എല്ലാ ജീവകാരന്റെ പ്രവർത്തനങ്ങളോടും, സൗഖ്യത്തിനായിട്ട് എന്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്ന എല്ലാ മുറിവേറ്റവരോടും, അവരുടെ ആശ്വാസത്തോടും സൗഖ്യത്തോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. നന്ദി.
ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകമായ നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസന പ്രമത്രാ പോലത്തെയുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ചിന്തോദ്ദീപകമായ ഒരാശയം നൽകി നമുക്ക് ആവശ്യമായിരിക്കുന്ന വചന പകർന്നു വന്ന മമ്മിയ ബിജേഷ് ഫിലിപ്പച്ചനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥന കൂട്ടാണിൽ അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് നിരന്തരം ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരോടും നന്ദി അറിയിക്കുന്നു. വിശ്വാസികളെല്ലാം വീണ്ടും ദൈവം ഓർക്കുകയും പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവരെയൊക്കെ വീണ്ടും ഓർക്കുന്നു. ഇത് സംബന്ധിച്ച് എല്ലാ ദൈവമക്കളെ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. റെക്കോർഡ് ചെയ്ത മനോജ്, ബൈബിൾ വായിച്ച രാജൻ, എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുന്നു.